രസകരവും വളരെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു പുതിയ പുസ്തകമാണ് നാം ഇന്ന് പഠിക്കുവാൻ ആരംഭിക്കുന്നത്. വളരെ രസകരമായ ഒരു പുസ്തകം. നമ്മുടെ വീടുകളിലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കഥ, യോനായുടെ കഥ. ഈ പുസ്തകം അങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള സ്നേഹം കൂടും എന്നതിന് തർക്കമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇത് പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നാം യോനായുടെ പ്രവചനം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ ചെറിയ പ്രവാചകന്മാരിൽ എത്രാമത്തെ പുസ്തകമാണ് പഠിക്കുന്നതെന്ന് അറിയാമോ? അതെ, അഞ്ചാമത്തേത്. നാം നാലെണ്ണം പഠിച്ചു കഴിഞ്ഞു. അവയുടെ പേരുകൾ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഹോശിയ, യോവെൽ, ആമോസ്, ഓബദ്യാവ്, ഇനിയും യോന. ഈ യോനായുടെ പുസ്തകം വെറും നാല് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണല്ലോ. നിങ്ങൾക്ക് കഴിയുന്നത്രയും പ്രാവശ്യം അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് ഇതൊന്ന് വായിക്കുവാൻ ശ്രദ്ധിക്കുക. ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് വിധേയമായ പുസ്തകമാണ് യോനായുടെ പുസ്തകം. ബൈബിളിനെ ദൈവത്തിന്റെ തിരുവചനം എന്ന് വിശേഷിപ്പിക്കുന്നവർ പോലും ചിന്തിക്കാതെ പലപ്പോഴും യോനായുടെ പുസ്തകത്തിനെ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ടവർ അറിയാതെ തന്നെ വിമർശകരുടെ കൈകളിൽ പാവകളായിത്തീരുന്നു. നിരീശ്വരന്മാരുടെ ഡ്യൂപ്പ് പോലെ പ്രവർത്തിക്കേണ്ടി വരുന്നു. എന്തെങ്കിലും കെട്ടുകഥകൾ കേൾക്കുമ്പോൾ വിശ്വാസികൾ പോലും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ, അത് ഒരു യോന തന്നെ. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നറിയാമോ? ആ കേട്ടത് വിശ്വസിക്കുവാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ അസാധ്യകാര്യം തന്നെയാകുന്നു എന്ന്. നാം പലപ്പോഴും ചിന്തിക്കാതെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പാസാക്കും. ആയത് വളരെ ദോഷം ചെയ്യാറുണ്ട്. ഈ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ശത്രു എപ്പോഴും എതിർ പാർട്ടിയുടെ ബലഹീന സ്ഥാനം കണ്ടുപിടിച്ച് തങ്ങളുടെ ആക്രമണത്തിന്റെ ശക്തി ആ പോയിന്റിൽ കൂട്ടും. നമ്മുടെ ബലഹീന വശം ശത്രുവിന്റെ ശക്തി കേന്ദ്രമാകുന്നു എന്ന് മറന്നുപോകരുത്. ഈ ആശയത്താൽ പല വിമർശകരും വ്യക്തമായ ഒരു തീരുമാനത്തിലെത്തി. അതെന്തെന്നാൽ ദൈവ തിരുവചനത്തിലെ ദുർബല ഭാഗമാണ് യോനായുടെ പുസ്തകം. പിശാച് തന്റെ ബലമേറിയ പട്ടാളത്തെ മുഴുവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാനമാണ് യോനായുടെ പുസ്തകം. അതുകൊണ്ട് സാധാരണ വിശ്വാസികൾ ധരിച്ചു വച്ചിരിക്കുന്നത് തിരുവചനമാകുന്ന ചങ്ങലയിലെ 66 ഖണ്ണികളിൽ ഏറ്റവും ദുർബലമായതാണ് യോനായുടെ പുസ്തകം എന്നാണ്. ഈ ഖണ്ണി പൊട്ടിയാൽ ചങ്ങല തകർന്നു എന്നതിന് സംശയമില്ല. അതാണല്ലോ ശത്രു ആഗ്രഹിക്കുന്നതും. പണ്ടൊക്കെ എന്തെങ്കിലും വിശ്വസിക്കുവാൻ പ്രയാസമായി തോന്നിയാൽ അതൊരു ഉപമയാണ്, സാദൃശ്യമാകുന്നു എന്നൊക്കെ പറയുമായിരുന്നു. സത്യത്തിൽ അങ്ങനൊന്നും നടന്നില്ലെന്നേ. പിന്നെ നമ്മെ പഠിപ്പിക്കുവാൻ തയ്യാറാക്കിയ ഒരു കഥയാണത്. അതുകൊണ്ട് നമുക്ക് കാര്യം മനസ്സിലാകും ഇല്ലേ? ചില വിമർശകരുടെ വിശദീകരണങ്ങൾ വളരെ അധികം ആക്ഷേപഹാസ്യം തന്നെ. അവരുടെ വിശദീകരണം വിശ്വസിക്കുന്നതിനേക്കാൾ എന്തെളുപ്പമാണെന്നറിയാമോ? യോനായുടെ പുസ്തകം വിശ്വസിക്കുന്നത്. ഇവരിൽ ചിലരുടെ വിശദീകരണം ഞാനൊന്ന് പറയാം. അത് മനസ്സിലാക്കിയിരുന്നാൽ തെറ്റിൽ ചാടാതെ താങ്കൾക്കും സൂക്ഷിക്കാമല്ലോ. ഒന്നാമത്, ഒരു കൂട്ടർ പറയുന്നു, അവരുടെ അവകാശവാദത്തെ പിന്താങ്ങുന്ന അല്പം പോലും തെളിവുകൾ ഇല്ലാഞ്ഞിട്ടും വിമർശകരിൽ ചിലർ പറയുന്നത് യോന സാരഫത്തിലെ വിധവയുടെ മകനായിരുന്നു എന്നാണ്. എന്തൊരു കണ്ടുപിടുത്തമില്ലേ? രണ്ട്, ചില ബിരുദന്മാരുടെ വിശദീകരണം യോന ദൈവത്തോട് മറുതലി ചൂടിപ്പോകുമ്പോൾ കപ്പലിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊരു സ്വപ്നം കണ്ടു, അതിന്റെ വിവരണമാകുന്നു യോനായുടെ പുസ്തകം, അല്ലാതെ അതുപോലെ നടന്നതൊന്നുമല്ല എന്ന്. മൂന്ന്, ഫൊയ്നിക്കക്കാരുടെ പുരാണത്തിലെ ഹെർക്കുലീസിന്റെയും കടൽ രാക്ഷസന്റെയും കെട്ടുകഥയുമായി ചിലർ യോനായുടെ പുസ്തകത്തെ ബന്ധപ്പെടുത്താറുണ്ട്. ഇവ തമ്മിൽ ഒരു സാമ്യവും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു വിശദീകരണത്തിന് വേണ്ടി മനുഷ്യർ ഇതൊക്കെ കെട്ടിച്ചമയ്ക്കുന്നു. നാലാമത്, വേറൊരു വിഭാഗം വിശ്വസിക്കുന്നത് യോന ഒരു ജീവിച്ചിരുന്ന കഥാപാത്രമായിരുന്നു. അവൻ തർശീസിലേക്ക് പോകുവാൻ കപ്പൽ കയറി, പക്ഷെ കൊടുങ്കാറ്റിൽ കപ്പൽ തകർന്നുപോയി. പക്ഷെ കാറ്റിനും കപ്പൽ ഛേദത്തിനും ശേഷം മത്സ്യത്തിന്റെ തല പോലെ മുൻവശമുള്ള വേറൊരു കപ്പൽ യോനായെ രക്ഷിച്ചു. അങ്ങനെയാണ് യോനായുടെ പുസ്തകം എഴുതപ്പെട്ടത്. യോനായെ അങ്ങനെ രക്ഷിച്ചിരുന്നെങ്കിൽ ആദ്യം അവൻ അബോധാവസ്ഥയിലായിരുന്നിരിക്കണം. ആ സ്ഥിതിയിൽ താൻ ഒരു മത്സ്യത്തിന്റെ വയറ്റിലാണെന്ന് യോന ചിന്തിക്കുവാൻ സാധ്യതയുണ്ട്. അഥവാ രണ്ടാമത്തെ ദിവസം അവൻ ബോധം തിരിച്ചു കിട്ടിയവനായെങ്കിൽ താൻ മത്സ്യത്തിന്റെ വയറ്റിലല്ല കപ്പലിലാകുന്നു എന്ന് യോന മനസ്സിലാക്കുകയും അത് മാത്രം തന്നെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുമായിരുന്നല്ലോ. കള്ളം എഴുതി പിടിപ്പിച്ചിട്ട് യോനയ്ക്ക് എന്ത് നേടാനാണില്ലേ? അഞ്ചാമത്തെ കൂട്ടർ പറയുന്നത്, ഈ കപ്പൽ തകർന്നപ്പോൾ അതുവഴി ചത്ത് ഒഴുകി നടന്നിരുന്ന ഒരു വലിയ മത്സ്യത്തിൽ യോന അഭയം പ്രാപിച്ചു എന്നൊരു വന്യമായ വിശദീകരണമുണ്ട്. ഈ കൂട്ടർക്ക് ഒരു ചത്ത മീനും ജീവനുള്ള യോനായുമാകുന്നുള്ളത്. ഈ പുസ്തകം പഠിച്ചു കഴിയുന്നതിന് മുൻപ് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് നമുക്ക് ഈ പുസ്തകത്തിൽ ജീവനുള്ള ഒരു മത്സ്യവും ജീവനില്ലാത്ത ഒരു യോനായുമാണുള്ളത്. അതുകൊണ്ട് ആധുനിക വേദ ചിന്താഗതികൾ യോനായുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് അത് വെറും ഒരു സാദൃശ്യം മാത്രമാണ്, ഒരു കിഴവിക്കഥ അത്രമാത്രം. ഈ കഥകൾ കെട്ടിച്ചമയ്ക്കുന്നവർ പറയുന്നത് യോനായുടെ പുസ്തകം യുക്തിക്ക് നിരക്കുന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾ അതിനെ എങ്ങനെങ്കിലും സഹിച്ചേ മതിയാകൂ എന്ന്. ഈ ആളുകളുടെ യുക്തിപരമായ വിവരണങ്ങൾക്ക് യോനായുടെ മറുപടി തീർച്ചയായും രസകരമായിരിക്കും. അത് കേൾക്കുവാൻ അങ്ങ് ധൃതിയായോ? അല്പം നമുക്ക് മുഖവര നോക്കിയിട്ട് യോനായുടെ മറുപടി പറയുവാൻ, കേൾക്കുവാൻ, പഠിക്കുവാൻ ശ്രമിക്കാം. വിമർശകരുടെ സങ്കല്പ കഥകൾ എന്നല്ലാതെ ചരിത്രപരമായ ഒരു നിലനിൽപ്പും ഈ വിവരണങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കി നാം ഈ കഥകളെ തള്ളിക്കളയണം. യോന ഒരു ചരിത്ര പുരുഷനാണെന്നും ഒരു ഇതിഹാസം അല്ലെന്നും വളരെ വ്യക്തമായി സ്ഥാപിക്കാവുന്നതാണ്. വളരെ ആധികാരികമായി ഉറപ്പിച്ചു പറയുന്ന ഒന്നാണ് ഈ പുസ്തകം. ഇത് സത്യമാണ്, നടന്ന സംഭവമാണ്. മാത്രമല്ല ഈ പുസ്തകത്തിലെ ദൂത് നാം ജീവിക്കുന്ന ഈ കാലത്തിനും വളരെ യോജിച്ചതാണ്. യോനാ ഒരു ചരിത്ര പുരുഷനും നാം പഠിക്കുവാൻ പോകുന്ന ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവുമാണ്. ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്നും ചില കാര്യങ്ങൾ നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 14:23 നാം വായിക്കുന്നത്, യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവിന്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകൻ യൊരോബെയാം രാജാവായി ശമരിയിൽ 41 സംവത്സരം വാണു. യൊരോബെയാം രണ്ടാമൻ ജീവിച്ചിരുന്നെന്നും ഇസ്രായേലിലെ വടക്കേ രാജ്യത്തിന്റെ രാജാവായിരുന്നെന്നും അവിടെ 41 വർഷം ഭരിച്ചു എന്നുമുള്ളത് എന്റെ അറിവിൽ ആരും ചോദ്യം ചെയ്യുന്നതായി ഞാൻ കേട്ടിട്ടില്ല. ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്. നാം അതേ അധ്യായത്തിന്റെ അടുത്ത രണ്ട് വാക്യങ്ങളിൽ വായിക്കുന്നത്, ഞാനൊന്ന് വായിക്കാം, 2 രാജാക്കന്മാർ 14:24-25. 23-ാം വാക്യത്തിൽ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. 23-ാം വാക്യത്തിൽ ആ രാജ്യം അന്ന് ഭരിച്ചിരുന്ന ഒരു രാജാവിനെ കുറിച്ച്, വടക്കേ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് നാം വായിച്ചത്. അതൊരു ചരിത്ര സംഭവമായി എല്ലാവരും അംഗീകരിക്കുന്നു എങ്കിൽ 24-25 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഗത്ത് ഹെഫർക്കാരനായ അമിത്യായുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളിച്ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. യൊരോബെയാം വാസ്തവത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നല്ലോ. ഇസ്രായേൽ ഒരു യഥാർത്ഥ രാജ്യമായിരുന്നല്ലോ. ഹമാത്ത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നല്ലോ. പിന്നെ യോന മാത്രം ഒരു സാങ്കല്പിക സൃഷ്ടിയാണെന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലാകുന്നില്ല. തീർച്ചയായും യോനായുടെ പുസ്തകം ഒരു ചരിത്ര രേഖയാണ്. യോന ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ യുക്തിപരമാണ്. ഒട്ടും സംശയിക്കേണ്ടതില്ല സുഹൃത്തുക്കളെ. ചിലർ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഈ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു യോന ആകുന്നുപോലും. അങ്ങനെ വിശ്വസിക്കുന്നതിൽ എന്താ യുക്തി? യോന എന്ന പേരോടുകൂടിയ രണ്ടുപേർ, അവരുടെ രണ്ടുപേരുടെയും അപ്പന്മാരുടെ പേരും ഒന്ന്, അവർ രണ്ടുപേരും പ്രവാചകന്മാരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്തിനായി ഈ വളച്ചുകെട്ടി ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രയാസങ്ങളിലൊക്കെ പോയി ചാടുന്നത്? നേരെ വിശ്വസിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്? അന്നത്തെ കാലത്ത് യോന എന്നത് ഒരു സാധാരണ പേരല്ലായിരുന്നു എന്നതറിയുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കുറെ കൂടി വ്യക്തമാകും. ഈ പേര് ബൈബിളിൽ കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും യോനായുടെ ഈ പ്രവചനത്തിലും ഈ പുസ്തകത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭാഗത്തുമാണ് എന്നോർക്കണം. അത് കാണിക്കുന്നത് ബൈബിളിൽ ഒരേ ഒരു യോന മാത്രമേ ഉള്ളൂ, അവനൊരു ചരിത്ര വ്യക്തിയുമാകുന്നു. ഇനിയും വിശ്വസിക്കുവാൻ പ്രയാസമുണ്ടോ? ഇതുമായി ബന്ധപ്പെടുത്തി യോനയെയും ഒബദ്യാവിനെയും ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് രസകരമായിരിക്കും. ഒബദ്യാവ് എന്ന പുസ്തകം എഴുതിയ ഒബദ്യാവ് എന്നൊരുവൻ ജീവിച്ചിരുന്നില്ല എന്ന് ആരും പറയുന്നതായി ഞാൻ കേട്ടിട്ടില്ല. അതിനാർക്കും ഒരു സംശയവുമില്ല. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച്, ഒബദ്യാവിനെക്കുറിച്ച് പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ ഒരിടത്തു പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ആധുനിക ദൈവശാസ്ത്ര പണ്ഡിതന്മാർ എന്നവകാശപ്പെടുന്നവർ ഒബദ്യാവിനെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായും യോനായെ കെട്ടുകഥയായും ചിത്രീകരിക്കുന്നു. വിചിത്രമില്ലേ? മഠേതര. അവർ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കാത്ത കുറെ അത്ഭുതങ്ങൾ യോനായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ തട്ടിക്കളയുവാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം യോന എന്നത് ഒരു ചരിത്ര പുരുഷനല്ല എന്ന്, ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി അല്ല എന്ന് സ്ഥാപിച്ചാൽ മതി. യോനയെക്കുറിച്ചുള്ള ഒരു ചരിത്ര രേഖ നമുക്ക് പഴയ നിയമത്തിലുണ്ട്. അതിനു പുറമെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയ ആധികാരികമായി സംസാരിക്കുവാൻ കഴിവുള്ള വ്യക്തി, അതെ കർത്താവ് യേശു ക്രിസ്തു, പുതിയ നിയമത്തിലും യോനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ വ്യക്തിപരമായി തന്നെ യോനായുടെ ചരിത്ര സ്വഭാവത്തെ, പ്രത്യേകിച്ച് മത്സ്യത്തിൽ അവനുണ്ടായ അനുഭവത്തെ ആധികാരികമായി സ്ഥിരീകരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:30 നാം വായിക്കുന്നു. അവിടെ നാം കാണുന്നത് യോന നിനവേക്കാർക്ക് അടയാളം ആയതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കുമാകും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12:39-49 നാം കാണുന്നത്, 39 അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ, ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യോനായുടെ പുസ്തകം ചരിത്ര സംഭവമാണോ എന്ന് നിങ്ങൾ സംശയിക്കുവാൻ തുടങ്ങുമ്പോൾ താങ്കൾ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്, ഇല്ലേ? യോനായുടെ പുസ്തകത്തെ ചരിത്ര സംഭവമായി അംഗീകരിക്കാത്തവർ പോലും യേശുക്രിസ്തു ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും മഹാനായ ഗുരു ആകുന്നു എന്ന് ഒരു സങ്കോചവുമില്ലാതെ പറയും. അവൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ലെന്നും അവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്നും സ്ഥാപിക്കുന്നവർ ഈ കാര്യം മാത്രം അവൻ കള്ളം പറഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ടോ? താങ്കൾക്കറിയാമോ, ഒരു ഉന്നതനായ ഗുരുവിന്റെ ലക്ഷണം അവൻ വ്യക്തമായും സത്യമായും പഠിപ്പിക്കും എന്നതാണ്. യേശുവിനെ ഒരു വലിയ ഗുരുവായി താങ്കൾ അംഗീകരിക്കുന്ന പക്ഷം യോനായുടെ പുസ്തകത്തെയും താങ്കൾ ക്രിസ്തു പറഞ്ഞ പ്രകാരം തന്നെ അംഗീകരിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതിന് ഒരു വിലയും ഇല്ലാതിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇതിൽ ഏതെങ്കിലും പ്രസ്താവന ഇറക്കാൻ. യോന എന്ന പേരിന്റെ അർത്ഥം അറിയണ്ടേ? അതെ, പ്രാവ് എന്നാണ് ആ പേരിന്റെ അർത്ഥം, പ്രാവ്. യോന ഒരു പ്രവാചകൻ ആയിരുന്നു, പക്ഷേ തന്റെ ഈ ചെറിയ പുസ്തകം ഒരു പ്രവചനമല്ല എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനവും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഇത് യോനയുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവമത്. ഒരു എഴുത്തുകാരനായി യോന തന്റെ അനുഭവം വിശദീകരിക്കുന്നു എന്ന് മാത്രം. ഈ വിശദീകരണം 2 വിലപ്പെട്ട ദൂതുകൾ നൽകുന്നുണ്ട്. മഹോപദ്രവകാലത്തെ ഇസ്രായേൽ രാജ്യത്തിനെ കുറിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്ന മുദ്രയിടപ്പെട്ട 144,000 ദൈവത്തിന്റെ മക്കളെ ദൈവം എങ്ങനെ സൂക്ഷിക്കും എന്നതിനെ കുറിച്ചും വളരെ ചെറിയ ഒരു ചിത്രം നമുക്ക് യോനായുടെ പുസ്തകത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അതിശയകരമായ ഒരു പഠിപ്പീര ഇവിടെയുണ്ട്. സത്യത്തിൽ പുനരുത്ഥാന പ്രവചന പുസ്തകമാണ് യോനായുടേത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, നിനവേക്കാർക്ക് യോന ഒരു അടയാളം ആയിരുന്നതുപോലെ താനും തന്റെ തലമുറയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഒരു അടയാളമാകും എന്ന്. സംഭവിക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്ന ചിന്താക്കുഴപ്പത്താൽ പലരും വിശ്വസിക്കുവാൻ പാടുപെടുന്ന ഒരു മത്സ്യത്തിൻ്റെ കഥയല്ല യോനായുടെ പുസ്തകം. മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരുവന്റെ ചിത്രമാണ് ഇതിനകത്ത്. അതെ, ആ സിംഹാസനത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചിത്രം. ഈ കുഞ്ഞാട് ഉയർത്തെഴുന്നേറ്റ കുഞ്ഞാടാണ്. ക്രിസ്തുവിനെ ത്യജിക്കുന്ന ലോകം ഒരു ദിവസം നിലവിളിച്ചുകൊണ്ട് പറയും, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കോപം തട്ടാതെ വണ്ണവും കുഞ്ഞാട്ടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ എന്ന്. പ്രിയ സുഹൃത്തെ, ദൈവത്തിന്റെ തിരുവചനം ഒരു കെട്ടുകഥയല്ല. ഏതെങ്കിലും ഭാഗം നമ്മുടെ യുക്തിക്ക് ചേരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് അത് തള്ളിക്കളയുവാൻ നമുക്ക് അവകാശമില്ല. ഒന്നാമത് ദൈവത്തിന്റെ തിരുവചനമാകുന്ന 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിൾ നാം അക്ഷരം പ്രതി വിശ്വസിക്കണം. അവിടുന്നും ഇവിടുന്നും കേൾക്കുന്ന അതും ഇതും നമ്മെ എന്തിന് ചിന്താക്കുഴപ്പത്തിലാക്കണം? ദൈവത്തിന് അബദ്ധം പറ്റില്ല സ്നേഹിത. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം തന്റെ ജനത്തെ അറിയിച്ചിരുന്നു. യോനായുടെ പുസ്തകം അതിന് നല്ല ഒരു ഉദാഹരണമാകുന്നു. യോനായുടെ പുസ്തകത്തെ അംഗീകരിക്കാത്തവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളവരുടെ അവസ്ഥ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും നാം ഇപ്പോൾ വായിച്ചു കേട്ടു. നമുക്ക് ആർക്കും ആ ദുസ്ഥിതി വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചെറു പുസ്തകത്തെ ആക്ഷേപിക്കുന്ന വിമർശകരുടെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ പലപ്പോഴും ഇതിന്റെ മഹത്തായ സാഹിത്യ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നു. ചാൾസ് റീഡ് എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ പറഞ്ഞത്, ഒരു ചെറിയ വൃത്തത്തിൽ എഴുതിയിട്ടുള്ളതിലേക്കും മനോഹരമായ കഥയാണ് യോനായുടെ പുസ്തകം. നമ്മുടെ മുൻപിൽ മഹത്തായ ഒരു സാഹിത്യ രചനയാണ് ലഭിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു മീൻ്റെ കഥ അല്ല എന്ന് നാം ഓർക്കണം. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന വേറൊരു പ്രധാന കാര്യം, മത്സ്യം ഈ കഥയിലെ നായകനോ വില്ലനോ ഒന്നുമല്ല. മത്സ്യത്തിന് പ്രധാനപ്പെട്ട ഒരു ഭാഗം ഈ സംഭവത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ പുസ്തകം മത്സ്യത്തെക്കുറിച്ചുള്ളതല്ല. ഒരു ശരിയായ വീക്ഷണം കാത്തു സൂക്ഷിക്കുന്നതാണ് പ്രധാന പ്രശ്നം. മത്സ്യം ഈ സംഭവത്തിലെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ വഹിക്കുന്നുള്ളൂ. അതിനെ ഒരുപാടങ്ങ് പൊക്കി കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ നല്ല മീനാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണിന് ഉപയോഗിക്കാമല്ലേ. ബൈബിളിലെ ഏതൊരു പുസ്തകം നാം പഠിക്കുവാൻ തുടങ്ങിയാലും അതിലെ അതിപ്രധാന കാര്യങ്ങളും അപ്രധാന കാര്യങ്ങളും തമ്മിൽ വേർതിരിക്കണം. യോനയുടെ പുസ്തകത്തിലെ യാദൃച്ഛികമായ കാര്യങ്ങളിൽ ചിലത്, മത്സ്യം, ആവണക്ക്, കിഴക്കൻ കാറ്റ്, കപ്പൽ, നിനവേ പട്ടണം പോലും ആ ലിസ്റ്റിൽ പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്രധാനമായവ ഏതെന്നറിയാമോ? യഹോവയും യോനയും, അതെ ദൈവവും മനുഷ്യനും. അതാണ് ഈ പുസ്തകം മുഴുവനും. യാഥാസ്ഥിതികരായ വേദപണ്ഡിതന്മാർ ഈ പുസ്തകത്തിന്റെ രചന BC 745 എന്ന് കരുതുന്നു. ഈ സംഭവങ്ങൾ നടന്നത് ആ സമയങ്ങളിൽ ആയിരുന്നിരിക്കണം. വേറെ ചിലർ BC 860 എന്ന ഒരു കണക്ക് കൂട്ടുന്നുണ്ട്. എന്റെ കണക്ക് കൂട്ടൽ BC 800 - 750 ഇടയ്ക്ക് ഈ പുസ്തകം എഴുതപ്പെട്ടിരുന്നിരിക്കണം, ഈ സംഭവങ്ങൾ നടന്നിരിക്കണം എന്നാണ്. നിമ്രോദ് പണി കഴിപ്പിച്ച ഈ നിനവേ പട്ടണം അതിന്റെ സമൃദ്ധിയുടെ അത്യുച്ചകോടിയിൽ നിന്നിരുന്ന കാലയളവായിരുന്നു അത്. ആ നാളുകളിലെ ഏറ്റവും വലിയ ലോക ശക്തിയായിരുന്നത് അശൂര്യരായിരുന്നു. ഏതാണ്ട് BC 606 ആ രാജ്യം തകർക്കപ്പെട്ടു. ഹെറോദോസ് എന്ന ഗ്രീക്ക് ചരിത്രകാരന്റെ സമയമായപ്പോഴേക്കും നിമ്രോദിന്റെ പട്ടണം ഭൂമിയുടെ മുകളിൽ ഇല്ലായിരുന്നു. ജെനഫോൺ എന്ന ചരിത്രകാരൻ ആ പട്ടണം ഇരുന്ന സ്ഥലത്തു കൂടി പോയപ്പോൾ അവിടെ മരുഭൂമി പോലെ ആയിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ അവിടുത്തെ മതിലുകൾ അന്നും ഉണ്ടായിരുന്നു. അവയ്ക്ക് 150 പൊക്കമുണ്ടായിരുന്നു. ഓ, ഭയങ്കര അല്ലേ. ചരിത്രകാരന്മാർ ഇന്ന് കണക്ക് കൂട്ടുന്നത് നിനവയുടെ മതിലുകൾക്ക് 100 പൊക്കവും 40 ഘനവും ഉണ്ടായിരുന്നു എന്നാണ്. നോക്കണം, നാം പഠിക്കുവാൻ പോകുന്ന ഈ നിനവേ പട്ടണം ഒരു ഉന്നതമായ പട്ടണം തന്നെയായിരുന്നു. ഈ പുസ്തകത്തിൽ അതേക്കുറിച്ച് വളരെ പറഞ്ഞിട്ടുമുണ്ട്. നാം കൂടുതലായി ഈ പുസ്തകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് നമ്മെ അധികം ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാകുന്നു എന്നോർക്കണം. യോനായുടെ പുസ്തകത്തിന്റെ സംക്ഷിപ്തത പലപ്പോഴും വെറുതെ ഒന്ന് വായിച്ചു പോകുന്ന വായനക്കാരെ തെറ്റിദ്ധാരണയിൽ കൊണ്ടെത്തിച്ചെന്നിരിക്കും. അതിൽ മുഖ്യമായത് യോനയുടെ പുസ്തകത്തിൽ കാര്യമാത്ര പ്രസക്തമായ ഒന്നുമില്ല. പിന്നെ ഒരു തിമിംഗലം യോനയെ വിഴുങ്ങി എന്നൊരു വിശ്വസിക്കുവാൻ പ്രയാസമായ കഥയുണ്ട്, അത്രമാത്രം എന്ന് ചിന്തിക്കുന്നവരാണ്. താങ്കളും അങ്ങനെ ചിന്തിച്ചില്ലേ? എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ചിന്ത തിരുത്തണം. എന്താ, മാത്രമല്ല ശ്രദ്ധിച്ചു കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പക്ഷം യോനായുടെ പുസ്തകം താങ്കളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാകും, സംശയമില്ല. 4 ചെറിയ അധ്യായങ്ങൾ മാത്രം അടങ്ങിയ ഒരു പുസ്തകമാണ് യോനായുടേത്. പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമായ ഓബദ്യാവിന് അതിൻ്റെ ഇരട്ടിയേക്കാൾ അല്പം കൂടി മാത്രം, വളരെ ചെറുതായതിനാൽ നാം ഇത് പലപ്പോഴും ഗണ്യമാക്കാറില്ല. എന്തായിരുന്നാൽ തന്നെ നാം ഈ പുസ്തകങ്ങളെ ഒന്നും തന്നെ ചെറിയ പ്രവാചകന്മാർ എന്ന് വിളിക്കരുത്. ഓരോ പ്രവാചകന്മാരും ദൈവശക്തി കൊണ്ടും ദൈവപദ്ധതികൾ കൊണ്ടും നിറച്ച ഓരോ അണുബോംബുകളാണ്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുകയും വേണം. നാം വളരെ ശ്രദ്ധിച്ചിത് പഠിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. ഞാൻ ഒന്ന് പറയട്ടെ, ഇത് വിശദമായി നാം പഠിക്കുന്നതിന് മുൻപായി എത്രയധികം പ്രാവശ്യം വായിക്കാമോ അത്രയധികം പ്രാവശ്യം വായിക്കുക. വായിക്കുമ്പോഴൊക്കെ ഒരു കെട്ടുകഥ എന്ന് ചിന്തിക്കാതെ ഇത് ദൈവം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം, നടന്ന ഒരു സംഭവം എന്ന് നാം ഇതിനോടകം മനസ്സിലാക്കിയ ഒരു പുസ്തകമായി വായിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ വായിച്ചിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായി ഇതിനെ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും പ്രാർത്ഥനയോടുകൂടെ പഠിക്കുന്ന ഓരോരുത്തർക്കും ഇത് തങ്ങളുടെ ജീവിതത്തിലും തങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തും അനുഗ്രഹമാകും.